ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 137-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 15:5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിലൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുകകൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിവുകളും ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം സ്വർഗീയ ദൈവാലയത്തെക്കുറിച്ച് ചിന്തിച്ച കൂട്ടത്തിൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ദൈവാലയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. 5-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നു. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവാലയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 6 ആലയത്തെക്കുറിച്ച് ചിന്തിച്ചു. 1 സ്വർഗീയ ദൈവാലയം, 2 സമാഗമന കൂടാരം, 3 ശലോമോൻ്റെ ദൈവാലയം, 4 സെരുബാബേലിൻ്റെ ദൈവാലയം, 5 ഹേരോദാവിൻ്റെ ദൈവാലയം, 6 യേശുക്രിസ്തുവിൻ്റെ ശരീരമായ ദൈവാലയം. ഇനി നമ്മൾ 7-ാമത്തെ ദൈവാലയത്തെക്കുറിച്ചാണ് പഠിപ്പാൻ പോകുന്നത്. ഇതുവരെ നാം ചിന്തിച്ച ദൈവാലയങ്ങളെല്ലാം കേവലം മനുഷ്യനിർമ്മിതങ്ങളും അപ്പോൾ തന്നെ പരിമിതികൾ ഉള്ളവയുമായിരുന്നു. അവർ ആലയത്തിൽ വന്ന് ആരാധിക്കുമ്പോഴും അത്യുന്നതനായ ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല എന്ന് ബലമായി വിശ്വസിച്ചു വന്നിരുന്നു. 1 രാജാക്കന്മാർ 8:27, അപ്പോസ്തല പ്രവൃത്തി 7:48. ശലോമോൻ രാജാവ് ദൈവാലയം പണിതതിന് ശേഷം അതിൻ്റെ പ്രതിഷ്ഠാ ദിവസങ്ങൾ അതിനുവേണ്ടി ഒരുക്കിയിരുന്ന പ്രത്യേകമായി പീഠത്തിന്മേൽ കയറി നിന്നുകൊണ്ട് താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. താൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതായ ഒരു വാചകം ഇപ്രകാരമാണ്: ദൈവമേ, നീ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവമാണ്. പിന്നെ ഞാനുണ്ടാക്കിയ ഈ ആലയത്തിൽ നീ എങ്ങനെ വസിക്കും എന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ശലോമോൻ വ്യക്തമായിട്ട് അറിയാം തൻ്റെ ദൈവം ആരാണെന്ന്. താനുണ്ടാക്കിയതായ 153,000 പേരെ നിർത്തി 7 വർഷം കൊണ്ട് പണിത ഈ മനോഹരമായ ഈ ദൈവാലയത്തിൽ എൻ്റെ ദൈവത്തെ ഉൾക്കൊള്ളിച്ച് നിർത്തുവാൻ തക്കണമൊക്കാത്ത വലിയവനായ ദൈവമാണെന്ന് ശലോമോന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ നമ്മൾ ചിന്തിച്ചതായ ദേവാലയങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചല്ലോ. 70 ഹേരോദാവിൻ്റെ ദൈവാലയം നശിപ്പിക്കപ്പെട്ട ശേഷം യഹൂദന്മാർക്ക് ഇന്നോളം ഭൗമികമായ ദൈവാലയം ഉണ്ടായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളൊഴികെ ബാക്കി എല്ലാവരെയും ഹീനജാതികളായിട്ടാണ് പരിഗണിച്ചു പോരുന്നത്. യഹൂദന്മാരും ജാതികളും എന്ന വേർതിരിവ് ബലമായിരുന്നു. അതിനാൽ തന്നെ തങ്ങളുടെ ദൈവാലയത്തിനുള്ളിലേക്ക് ജാതികൾക്ക് പ്രവേശനം നിഷിദ്ധമായിരുന്നു. യെരുശലേം ദൈവാലയത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ജാതികൾക്ക് പ്രത്യേകം പ്രാകാരമുണ്ടായിരുന്നതായി നാം മനസ്സിലാക്കി. ജാതികളുടെ പ്രാകാരത്തിനും മധ്യയായി നിലനിന്നിരുന്ന കൽച്ചുവരിന് ഏകദേശം 6 അടി ഉയരമുണ്ടായിരുന്നു. ജാതികൾ ഈ അതിർത്തി ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നാൽ വധശിക്ഷയായിരിക്കും ഫലമെന്ന് ലത്തീൻ ഗ്രീക്ക് ഭാഷകളിൽ അവിടെ മുദ്രണം ചെയ്തിരുന്നു. ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവീക വാഗ്ദത്തങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും തദ്വാര ഇരുളിൻ്റെ സന്താനങ്ങളും അനുസരണം കെട്ടവരുമായിരുന്നു. അവർ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾക്ക് വെളിയിലായിരുന്നു. ഇതേ പ്രകാരം ജാതികൾ യഹൂദന്മാരാൽ പുറന്തള്ളപ്പെട്ടിരുന്നു. എല്ലാ രംഗങ്ങളിലും ഈ ശത്രുത്വം പ്രബലമായിരുന്നു. പഴയ നിയമം പരിശോധിച്ചാൽ ജാതികളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഉദ്ദേശങ്ങൾ അവിടെ ഗ്രഹിക്കുക ബുദ്ധിമുട്ടാണ്. അവരെ സംബന്ധിച്ചുള്ള ദൈവീക കാര്യപരിപാടികൾ വെളിപ്പെടുന്നത് പുതിയ നിയമസഭയിൽ വരുമ്പോഴാണ്. അതുവരെ അത് അനാദിയായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്നിരുന്ന മർമ്മമായിരുന്നു. ദൈവപുത്രനായ ക്രിസ്തു സകല മാനവജാതിക്കും വേണ്ടി ക്രൂസിൽ യാഗമായി തീർന്നതോടെ ജാതികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദൈവിക നിർണയങ്ങൾ വെളിപ്പെടുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ പിതൃഹൃദയത്തിൽ മറഞ്ഞു കിടന്നിരുന്ന അളവറ്റ കാരുണ്യവും വാത്സല്യവും ജാതികളിലേക്ക് അണമുറിഞ്ഞിട്ടെന്ന വണ്ണം ഒഴിയെത്തുന്ന അതീവ ഹൃദ്യമായ കാഴ്ചയാണ് പുതിയ നിയമ കാലയളവിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്താൽ സ്ഥാപിതമായതാണ് തിരുസഭ. പഴയ നിയമ ദൈവാലയത്തിൽ എന്ന വണ്ണം ഇവിടെ യഹൂദനെന്നോ ജാതിയെന്നോ ഉള്ള വേർതിരിവില്ല. വേർപാടിൻ്റെയും ഭിന്നതയുടെയുമായ കന്മതിലുകൾ ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തോടെ ഇടിച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ യഹൂദന്മാരും ജാതികളും ഒന്നായി തീർന്നിരിക്കുന്നു. പൗലോസിൻ്റെ ഭാഷയിൽ അങ്ങനെ ഒരു പുതു മനുഷ്യൻ അഥവാ സഭ പിറവിയെടുക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മമാണ്. എഫേസ്യ ലേഖനം 3:3-5 വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെ ഭൂമുഖത്ത് നിലനിൽക്കുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ വിശുദ്ധ മന്ദിരമാണ് സഭ. പുതിയ നിയമത്തിൽ ആദ്യമായി സഭയെക്കുറിച്ചുള്ള പ്രസ്താവന ചെയ്തത് കർത്താവാണ്. മത്തായി സുവിശേഷം 16:18 വാക്യം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നതാണ് ആ പ്രസ്താവന. പഴയ നിയമ ചരിത്രം പഠിച്ചാൽ പാപാന്ധകാരം തലമുറകളെ ഗ്രസിച്ചതിനാൽ പാപ തിമിരം ബാധിച്ചവർ ദൈവസ്നേഹത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടപ്പോൾ ദൈവ സാന്നിധ്യം ജനത്തിൻ്റെ മധ്യയിൽ നിന്നും ആരാധനാ മന്ദിരത്തിൽ നിന്നും വിട്ടുപോയതായി കാണുവാൻ കഴിയും. 1 Samuel 4:10. എന്നാൽ സഭയിലാകട്ടെ ദൈവം താൻ തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് നടുവിൽ നടക്കുവാൻ ഈ വിശുദ്ധ മന്ദിരം മുഖാന്തരമാകുന്നു. സഭയിൽ ദൈവം എഴുന്നള്ളി വസിക്കുന്നതിനാൽ സഭ ദൈവത്തിന് നിവാസവുമാണ്. ഇനിയും ഇതിൻ്റെ നിർമ്മാണം എപ്രകാരമാണെന്ന് നോക്കുക. ദൈവത്തിൻ്റെ കരവിരുതും അവിടുത്തെ അത്യുദാത്തമായ ശില്പകലാപാഠവും സഭയാം സൗധത്തിൻ്റെ കെട്ടുപണിയിൽ പ്രകടമാണ്. ദൈവം അതിൻ്റെ നിർമ്മിതാവായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് അതിൻ്റെ സംവിധാനം മനോഹരമായി നിർവഹിച്ചിരുന്നത്. പുത്രൻ്റെ വീണ്ടെടുപ്പിൻ വേളയിലൂടെ അത് സ്ഥാപിതമാകുകയും ചെയ്തു. ഈ വിശുദ്ധ ആലയത്തിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. കെട്ടിടങ്ങളുടെ അസ്ഥിവാരത്തിൽ രണ്ട് ഭിത്തികളെ തമ്മിൽ കടുപ്പിക്കുന്ന സ്ഥാനത്ത് വയ്ക്കുന്ന കല്ലാണ് മൂലക്കല്ല്. അത് ശരിയായി വയ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്മേൽ പണിയപ്പെടുന്ന ഭിത്തികളിൽ പിളർപ്പുണ്ടാകുകയും യഹൂദന്മാരെയും ജാതികളെയും ദൈവത്തിൻ്റെ ജീവനുള്ള മന്ദിരത്തിൽ കൂട്ടി ബന്ധിച്ചിരിക്കുന്നത് പ്രധാന മൂലക്കല്ലായ ക്രിസ്തു മൂലമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് ഈ വിശുദ്ധ മന്ദിരം പണിയപ്പെടുന്നത്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. എഫേസ്യ ലേഖനം 2:19-22 വാക്യങ്ങൾ. ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ പണിക്ക് ആവശ്യമായിരിക്കുന്ന കല്ലുകൾ വിശ്വാസികളാണ്. മനുഷ്യർ തള്ളിതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. 1 Petrus 2:4-6 വാക്യങ്ങൾ. യെരുശലേം ദൈവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തിൻ്റെയും അതിവിശുദ്ധ സ്ഥലത്തിൻ്റെയും നിർമ്മാണത്തിൽ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടാണ് ആ സ്ഥലങ്ങൾ പണിയപ്പെട്ടിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസികളും വിശുദ്ധന്മാരുമായവരെ കൊണ്ടാണ് ദൈവം എഴുന്നള്ളി വസിക്കുന്ന സഭയാം ദൈവാലയത്തിൻ്റെ പണി പുരോഗമിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ സഭയാം ദൈവാലയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ആരംഭിച്ചു. എങ്കിലും ഇപ്പോഴും പണി തുറന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. ക്രിസ്തുവിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം 21-ാമത്തെ വാക്യം. ഈ പ്രസ്താവന പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോസ്തോലിയ ഉപദേശങ്ങളിൽ അടിസ്ഥാനമിട്ടതും പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുന്നതുമായ ഈ ആലയത്തിൽ യുക്തമായി ചേരേണ്ട കല്ലുകളെ ചേർത്ത് പണിയേണ്ട സ്ഥാനങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ പണിതുകൊണ്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:13 FS ലേഖനം 2:19-22 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം സഭ വളർന്നുകൊണ്ടേയിരിക്കുക. അതിനാൽ തന്നെ ആത്മാവിൻ്റെ ഏതെങ്കിലും കൃപകളോ വരങ്ങളോ ഇതുവരെയും നിന്നുപോയിട്ടില്ല. പഴയ നിയമ ദൈവാലയത്തിൽ പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ മറ്റാർക്കും വിശുദ്ധ സ്ഥലത്തേക്കോ മഹാപുരോഹിതനല്ലാതെ വേറൊരാൾക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കോ പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ വിവിധ ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷക്കാരിൽ നിന്നും നാനാജാതി മതസ്ഥരിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുമായ സകലർക്കും ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലാവുന്നതാണ്. എബ്രായർ 4:16. അതേ വിശ്വാസികൾ ഏവരും ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിത വർഗമാണ്. ഇന്ന് പഴയ ദൈവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തിന് തുല്യമാണ്. എന്തുകൊണ്ടെന്നാൽ സഭ വിശുദ്ധ മന്ദിരമാണ്. അതായത് വിശുദ്ധന്മാർ മാത്രമാണ് അതിലെ അംഗങ്ങൾ. അതുപോലെ തന്നെ അത് ദൈവത്തിൻ്റെ വകയാണ്. ദൈവം സഭയിൽ വസിക്കുന്നു. 1 രാജാക്കന്മാർ 8:27. അതിനാൽ ദൈവമഹത്വം സഭയാൻ ദൈവാലയത്തിലൂടെ വെളിപ്പെടുന്നു. യെരുശലേം ദൈവാലയത്തിൻ്റെ മുഗൾ ഭാഗങ്ങളിൽ മുഴുവൻ സ്വർണം പൊതിഞ്ഞിരുന്നതിനാൽ അസ്തമന സൂര്യൻ്റെ ചെങ്കതിരുകളേറ്റ് അത് വെട്ടിത്തിളങ്ങുമായിരുന്നു. കണ്ണഞ്ചിക്കുന്ന പ്രഭാതാര അതിൽ നിന്നൊഴുകി ഇറങ്ങിയിരുന്നു. സഭയാൻ ദൈവാലയമാകട്ടെ കുറ്റക്കൂരുകളിൽ പ്രകാശിക്കുന്ന ദീപസ്തംഭം പോലെയാണ്. മനുഷ്യവർഗത്തിനൊന്നാകെ ദൈവമഹത്വത്തിൻ്റെ പ്രകാശധാരകൾ പൊഴിച്ചുകൊണ്ട് ഒരു പ്രകാശ ഗോപുരം കണക്കെ സഭ പരിലസിക്കുന്നു. അതേ സഭ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പഴയ നിയമ ദൈവാലയത്തിൽ നിരന്തരമായ യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കപ്പെട്ടു പോന്നിരുന്നു. സഭയാ വിശുദ്ധ മന്ദിരത്തിലെ സകല വിശുദ്ധന്മാരും വിശുദ്ധ പുരോഹിതവർഗമാകിയാൽ അവരിൽ നിന്ന് ആരാധന സ്തുതി സ്തോത്രം പുകഴ്ച സൽപ്രവൃത്തി എന്നിത്യാദി ആത്മീയ യാഗങ്ങൾ സദാ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നാം ചിന്തിച്ച ദൈവാലയങ്ങളിലൊക്കെ നാമാവശേഷമാക്കപ്പെടുകയോ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയോ ചെയ്യുണ്ടായി. എന്നാൽ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ സഭ ഇന്നും അവൻ്റെ അനശ്വര സ്നേഹത്തിൻ്റെ ത്യാഗ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് പ്രതികൂല കൊടുങ്കാറ്റുകളിൽ അണഞ്ഞു പോകാതെ പ്രൗഢഗംഭീരതയോടെ നിലനിൽക്കുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവോടെ സഭയാം ദൈവാലയം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഈ കാലയളവിൽ വിവിധ ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ആത്മാക്കളെ വീണ്ടെടുത്ത് ക്രിസ്തുവിൻ്റെ ശരീരമായ അവൻ്റെ മണവാട്ടിയായ സഭയാം ദൈവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഏർപ്പെട്ടിരിക്കുന്നു. മുൻ നിയമിക്കപ്പെട്ട അവസാനത്തെ കല്ല് സഭയാകുന്ന കെട്ടിടത്തിൽ വയ്ക്കപ്പെടുന്ന നിമിഷത്തിൽ കർത്താവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധാത്മാവ് സഭയെ യേശു ക്രിസ്തുവിൻ്റെ സവിധത്തിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. വിശ്വാസികൾ ദൈവത്തിൻ്റെ ആലയം, ക്രിസ്തു ശിരസ്സും സഭയാം ശരീരം സഭയുമായിരിക്കുന്ന സഭയാം ആലയത്തിൻ്റെ ഓരോ അവയവങ്ങളാണ് ഓരോ വിശ്വാസികളും. നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിൽ, എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. 1 കൊരിന്ത്യർ 12:12-20 വായിക്കുക. തിരുവെഴുത്തുകളിൽ വിശ്വാസികളെ ദൈവത്തിൻ്റെ ആലയമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ. 6:19 ഈ വാക്യങ്ങൾ വായിക്കുക. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്ന് യേശു കർത്താവിൻ്റെ പ്രസ്താവന പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 14:24 23 വാക്യം ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടുന്ന് അദൃശ്യനും അമേയനും ആത്മസ്വരൂപനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ്. അപ്രകാരം ആത്മാവായ ദൈവം ഇന്ന് ഭൂമിയിൽ വസിക്കുന്നത് മനുഷ്യനിർമ്മിതങ്ങളായ അക്ഷരീക ദൈവാലയങ്ങളിലല്ല, പിന്നെയോ സ്വന്ത നിർമ്മിതിയായ ആത്മീയാലയത്തിൽ അഥവാ മനുഷ്യാത്മാവിൽ ആകുന്നു. പ്രസ്തുത വാക്യങ്ങൾ ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നവയാണ്. സ്വർഗത്തിലോ ഭൂമിയിലോ സ്വർഗാതിസ്വർഗങ്ങളിലോ ഒടുങ്ങാത്ത ഏക ത്രയനായ ദൈവം, ത്രിയേകൻ എന്ന പ്രയോഗം ശരിയായില്ല, ഏകത്രയനായ ദൈവം. കാരണം യഹോവ ഏകൻ എന്ന വിശ്വാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഴയ നിയമ പഠിപ്പിക്കലൂടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിഷേധിക്കാനാവാത്ത വിധം വെളിപ്പെട്ടിരിക്കുന്ന തൃത്വത്തെ നാം ഭയഭക്തിയോടെ അംഗീകരിക്കുമ്പോൾ ഏകത്രയനായ ദൈവം എന്നത്രയെ ഗ്രഹിക്കേണ്ടത്. നമ്മൾ ത്രിയേകൻ എന്ന് പറയുന്നു, അതിനെ ഞാൻ എതിർക്കുന്നില്ല, ദൈവം ത്രിയേകൻ. എന്നാൽ ഏകത്രയനായ ഏക ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങൾ, ദൈവിക തൃത്വം നാം വിശ്വസിക്കുന്നു. മൂന്ന് ദൈവങ്ങളെക്കുറിച്ച് പഴയ നിയമം പഠിപ്പിക്കുകയും പുതിയ നിയമത്തിൽ ഏകൻ എന്ന് പറയുകയും അല്ല ചെയ്തിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ തൃത്വത്തിൽ ഏകത്വമല്ല, ഏകത്വത്തിൽ അടങ്ങിയിരിക്കുന്ന തൃത്വമാണ് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഏകദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് ആളത്വങ്ങൾ ഉൾപ്പെട്ട ഏകത്രയം. തൃത്വത്തിലെ ഏകത്വ വിശ്വാസം അതിൽ തന്നെ തെറ്റായിരിക്കുന്നുമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. തൻ്റെ ഭക്തന്മാരിൽ വസിക്കുന്നു എന്നുള്ളത് ഏകദൈവത്തിൽ മൂന്ന് ആളത്വങ്ങൾ, അത് നമ്മൾ വിശ്വസിക്കുന്നു. തൻ്റെ ഭക്തന്മാരിൽ വസിക്കുന്നു എന്നുള്ളത് അത്യാശ്ചര്യകരം അല്ലെങ്കിൽ അത്ഭുതകരം തന്നെയാണ്. യോഹന്നാൻ 14:23, 1 കൊരിന്ത്യർ 3:16. ആലയത്തിൻ്റെ യോഗ്യത, ദൈവം എങ്ങനെയുള്ളവരെയാണ് ആലയമാക്കി വാസം ചെയ്യുന്നത്? ഇപ്രകാരമൊരു ചോദ്യത്തിന് നാം എന്തായിരിക്കും ഉത്തരം നൽകുക? വളരെ ലളിതമായി പറഞ്ഞാൽ, ക്രിസ്തുവിൽ തങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തിയവരായി അവിടുത്തെ കൽപ്പനകളെ സ്നേഹിച്ച് അനുസരിക്കുന്നവരിൽ അത്രേ ദൈവം വസിക്കുന്നത്. തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഏത് കാലത്തും അവർ വിശുദ്ധരായിരിക്കണമെന്നുള്ളതാണ്. 1 തെസ്സലോനിക്കർ 4:3. ദൈവം വിശുദ്ധനാകിയാൽ വിശുദ്ധന്മാരിൽ മാത്രമേ തനിക്ക് വസിക്കുവാൻ പറ്റത്തുള്ളൂ. അതിനാൽ തന്നെ തൻ്റെ ജനത്തിൻ്റെ മധ്യേ അവിടുന്ന് വിശുദ്ധി ആവശ്യപ്പെടുന്നു. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായി ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ലേവ്യാപുസ്തകം 20:26. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. 1 പത്രോസ് 1:16. പ്രമാണം ഇങ്ങനെയായിരിക്കാൻ ഒരിക്കലും തന്നെത്താൻ അശുദ്ധനാക്കുകയില്ലെന്ന് ഒരു വിശുദ്ധൻ തീരുമാനിക്കുകയും ദൈവം മുൻപാകെ വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ദാനിയേൽ 1:8. ശരീരത്തിൻ്റെ രംഗമോഹങ്ങളെ, ശരീരത്തിൻ്റെ രാഗമോഹങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കുകയും ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി ജഡവാസമില്ലാത്ത ദേവന്മാരെ പോലെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശുദ്ധന്മാർ. 1 കൊരിന്ത്യർ 9:27. ദാനിയേൽ 2:11-30. വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ ആലയമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് 1 പത്രോസ് 2:5 നമ്മളെ വിരൽ ചൂണ്ടുന്നു. ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടും. ദൈവജനം ദൈവത്തിൻ്റെ ആലയമായിരിക്കുമ്പോൾ അവയിൽ നടക്കേണ്ട ആത്മീയ യാഗങ്ങളെക്കുറിച്ചും ധൂപാർപ്പണത്തെക്കുറിച്ചും ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. 14:141-2 വെളിപ്പാട് 8:3-4 അവ തമ്മിൽ യാഥാർത്ഥ്യമായിരിക്കുന്നുവോ അതോ നാം ആത്മീയമായി ദുരുപയോഗമായിരിക്കുന്നു എന്ന് നോക്കുക. ആത്മീയ യാഗങ്ങൾ 1 Petrus 2:5 യാഗങ്ങൾ ഏതെല്ലാമാണ് ശ്രദ്ധിക്കുക. 1, വിശ്വാസം എന്ന യാഗം, ഫിലിപ്പിയ 2:17. 2, തകർന്ന മനസ്സ് എന്ന യാഗം, 51:17. 3, നീതിയാഗം, 4:5. 4, ജീവനും വിശുദ്ധിയുമുള്ള യാഗം, 12:1. 5, സ്തോത്രയാഗം, 13:15. 6, സ്നേഹത്തിൽ നടക്കുക, 5:1-2. 7, നന്മ കൂട്ടായ്മ ഈ വകയാകും, 13:16. 8, ആത്മീയ യാഗം, 1 Petrus 2:5. 9, പാനീയ യാഗം, രക്തസാക്ഷിത്വം, 2 Timotheus 4:6. യാഗങ്ങൾ ഓർപ്പിക്കുന്നത് സുഖജീവിതത്തെയല്ല, പ്രസ്തുത കഷ്ടമരണത്തെയാണ്. യേശുവിന് വേണ്ടി ജീവൻ നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ചിലർ തയ്യാറാകുമെന്ന പ്രതീക്ഷ പോലും താൻ വെച്ചു പുലർത്തിയിരുന്നതായി കാണുവാൻ കഴിയും. യോഹന്നാൻ 21:18-19 വാക്യങ്ങൾ. ഒരു കാലത്തും സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ കഴിയാത്ത യാഗങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിച്ചു വരുന്നവരായിരുന്നു ആദ്യ കുലത്തിൽപ്പെട്ടവർ. എന്നാൽ ക്രിസ്തു കാൽവറിയിൽ അനുഷ്ഠിച്ച ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ കഴിയുന്നതുകൊണ്ട് ഇനിമേൽ യാഗാദി കർമ്മങ്ങളൊന്നും തന്നെ ആവശ്യമില്ലെന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ വിശ്വാസപരമായ ദൈവിക ബന്ധം കേവലം വായ്ത്താരിയും കോലാഹലവുമായി പൂർത്തീകരിക്കാവുന്നതല്ലെന്ന് ദൈവവചനം നമ്മളെ ഇപ്പോൾ വായിച്ച യാഗങ്ങൾ മുഖാന്തരം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ 7 ആലയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഇനി മഹോദര കാലത്ത് ഒരു ദൈവാലയമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ്. വളരെ ഗഗനമായ ഒന്നാണ് മഹോദര കാലത്തെ ദൈവാലയം. ക്രൈസ്തവ സഭ എപ്പോൾ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെടുമോ അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചുള്ള 70 മാർച്ചോട്ടം, അതായത് മഹാപീഡനകാലം അഥവാ മഹോദരകാലം അല്ലെങ്കിൽ അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലം ആരംഭിക്കുകയും എതിർക്രിസ്തു ഏക ലോകാധിപതിയായി രംഗത്ത് വരികയും ചെയ്യുന്നു. ലോകത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്താനുള്ള അണിയറ നീക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ആഗോളവൽക്കരണവും യൂറോപ്യൻ കോമൺ മാർക്കറ്റുമൊക്കെ അതിൻ്റെ ചില മുൻകുറികളായി മാത്രം നമുക്ക് മനസ്സിലാതെ കണ്ടാൽ മതി. അങ്ങനെ 70 മാർച്ചോട്ടത്തിൻ്റെ ആരംഭത്തിൽ എതിർക്രിസ്തു ഇസ്രായേലിന് അനുകൂലമായി രംഗത്ത് വരികയും അവരുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായി എതിർക്രിസ്തുവിൻ്റെ എല്ലാവിധമായ സഹകരണങ്ങളോടും കൂടെ ഇസ്രായേൽ യെരുശലേമിൽ മഹോദര ദൈവാലയം പണികഴിപ്പിക്കും. ഒരു ദൈവാലയത്തിൽ യഹോവയായ കർത്താവിനെ ആരാധിക്കുക എന്ന് അവർ നൂറ്റാണ്ടുകളായി പ്രത്യാശിച്ചിരുന്ന തങ്ങളുടെ ആഗ്രഹ സബലീകരണം കൂടി ആയിരിക്കും അത്. എങ്കിലും അത് എതിർക്രിസ്തുവിൻ്റെ പീഡനകാലത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനെ മഹോദരകാല ദൈവാലയം എന്ന് വിളിക്കുന്നത്. 1948 ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീർന്ന അന്നു മുതൽ Ezekiel 40 മുതലുള്ള അധ്യായങ്ങൾ വിവരിക്കുന്ന പ്ലാൻ അനുസരിച്ചുള്ള ഒരു ദൈവാലയം പണിയുവാൻ ഇസ്രായേൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് 1962 തന്നെ പ്ലാൻ തയ്യാറാക്കി ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പ്രസ്തുത പ്ലാൻ അനുസരിച്ചുള്ള സാധനങ്ങൾ മിക്കവാറും ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇതുവരെ ദൈവാലയം പണിയുക എന്ന അഭിലാഷം പൂർത്തീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ യെരുശലേം ദൈവാലയം സ്ഥിതി ചെയ്യുന്നിടത്ത് ഇന്നിപ്പോൾ ഡോം ഓഫ് ദ റോക്ക് എന്ന മുസ്ലിം പള്ളിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടാതെ അൽ അക്സ മോസ്ക് എന്ന മറ്റൊരു മുസ്ലിം പള്ളിയും അവിടെയുണ്ട്. AD 691 ഫാലിദ് അബ്ദുൽ മാലിക് എന്ന ഒരുവനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഡോം ഓഫ് ദ റോക്ക്. ഇത് യെരുശലേം ദൈവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം അഥവാ ഹോളി ഓഫ് ഹോളി സ്ഥിതി ചെയ്യുന്ന ഇടത്താണ് നിലനിൽക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഈ സ്ഥലം മുസ്ലിം മതത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്. ബലപ്രയോഗത്തിൽ കൂടിയാണെങ്കിൽ പോലും മുസ്ലിം ദൈവാലയം തലസ്ഥാനത്ത് നിന്ന് നീക്കി തങ്ങൾക്ക് ദൈവാലയം പണിയാനാവുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. തങ്ങളുടെ സ്വന്തം ചെലവിൽ അത് മുസ്ലിമുകളുടെ വിശുദ്ധ സ്ഥലമായ സൗദി അറേബ്യയിലെ മക്കയിലേക്ക് മാറ്റി സ്ഥാപിക്കാമെന്ന് യഹൂദന്മാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും മുസ്ലിമുകൾ അത് നിരുപാധികം തള്ളിക്കളയാണ് ഉണ്ടായത്. 1967 നടന്ന യുദ്ധത്തിൽ യെരുശലേമിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ കൂടി ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരും മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ഈ സ്ഥലത്തിന് വേണ്ടി പൊരിഞ്ഞ പോരാട്ടം നടത്തി. ഒടുവിൽ ചണ്ടയ്ക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ അന്നത്തെ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന മഷേ ദയാൻ ടെമ്പിൾ മൗണ്ട് സൂക്ഷിക്കുവാനുള്ള അവകാശം മുസ്ലിം മതത്തിന് അനുവദിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ഇസ്രായേലിന് തിരികെ ലഭിച്ചത്. എന്നാൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിട്ടിത്തമായി പോയതായി ഇസ്രായേൽ ഇപ്പോൾ കരുതുന്നു. യെരുശലേം ദൈവാലയം തീറ്റോസിനാൽ നശിപ്പിക്കപ്പെട്ട ശേഷം അവശേഷിച്ചിരിക്കുന്ന ഭാഗമാണ് വിലാപമത്. ഇത് മുസ്ലിമുകളുടെ അധികാരത്തിലാണെന്ന് മുസ്ലിമുകൾ വാദിക്കുമ്പോൾ ഇസ്രായേൽ അത് നിഷേധിക്കുകയാണ്. യാതൊരു കാരണവശാലും തങ്ങളുടെ പുണ്യസ്ഥലം ആർക്കും വിട്ടുകൊടുക്കയില്ല എന്ന നിലപാടിലാണ് അവർ. യെരുശലേമിൻ്റെ സമാധാനത്തിനായും ദൈവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയ്ക്കായും കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ദിവസം 3 പ്രാവശ്യം വീതം യഹൂദന്മാർ വിലാപമതിന് മേൽ തലയിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ടെമ്പിൾ മൗണ്ട് എന്ന 35 ഏക്കർ വരുന്ന കോമ്പൗണ്ടിൻ്റെ ഏത് ഭാഗത്താണ് യെരുശലേം ദൈവാലയം സ്ഥിതി ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച് റബിമാർക്ക് ഇപ്പോഴും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത്. ഇപ്പോൾ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 450 അടി വടക്ക് മാറി സദേൻ ഗേറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു ദൈവത്തിൻ്റെ പെട്ടകം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പ്രബലമായ ഒരു വാദം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ജാതികൾക്കായി വേർതിരിച്ചിരുന്ന പ്രാകാരം നിലനിന്നിരുന്ന സ്ഥലത്താണത്രേ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരഭിപ്രായം മുസ്ലിം പള്ളിയുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് ദൈവാലയം സ്ഥിതി ചെയ്യുന്നതെന്നാണ്. എന്നാൽ ഗവേഷണങ്ങൾ ആദ്യ ഭാഗത്തെ പിന്താങ്ങുന്നു. ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ മുസ്ലിം പള്ളികൾക്ക് നാശം സംഭവിക്കാതെ തന്നെ ദൈവാലയം പണിയുവാൻ സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. ദൈവാലയം പണിയപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ശുശ്രൂഷ നടത്തുന്നതിന് യഹൂദ റബിമാർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ദി സെമിനാരി അറ്റാത്ത് കൊഹാനി എന്ന സ്ഥാപനത്തിൽ ദൈവാലയത്തിൽ നടത്തേണ്ട ക്രമങ്ങളെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുരോഹിതന്മാർക്ക് ദൈവാലയം ധരിക്കുവാനുള്ള വസ്ത്രങ്ങളെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു. ദൈവാലയ പരിസരങ്ങൾ ശുദ്ധീകരിക്കുവാൻ ചുവപ്പ് പശുവിനെ ദഹിപ്പിച്ച് അതിൻ്റെ ചാരം ആ ഭാഗങ്ങളിൽ തളിക്കേണ്ടതുണ്ട്. സംഖ്യ 19:9, എബ്രായർ 9:13. ഇതിനായി 1988 ചുവപ്പ് പശുക്കളെ ന്യൂജേഴ്സിയിൽ നിന്ന് കൊണ്ടുവരികയും അവയെ മെഗിത്തോ താഴ്വരയിൽ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അകസമാനങ്ങൾ തയ്യാറാക്കിയും വിലപിടിപ്പുള്ള നിർമ്മാണ സാമഗ്രികളെല്ലാം സജ്ജമാക്കിയും എത്രയും പെട്ടെന്ന് ദൈവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുവാൻ തക്കവിധം അവർ സർവസജ്ജമായിരിക്കുകയാണെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദൈവാലയം എവിടെ ഏത് സ്ഥാനത്ത് പണിയണം എന്ന് ഏതാണ്ട് തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. ഇവിടെ ന്യായമായി ഉദിക്കാവുന്ന പല ചോദ്യങ്ങളുണ്ട്. അവയിലൊന്ന്, എന്തുകൊണ്ട് ദൈവാലയം പണി താമസിക്കുന്നു? അതിനുള്ള മറുപടി ഇതാ: ദൈവാലയ പണിക്കുള്ള സന്നാഹങ്ങൾ എത്രമാത്രം പുരോഗതി പ്രാപിച്ചാലും സഭയാം ദൈവാലയം ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞേ യെരുശലേമിൽ ദൈവാലയം സ്ഥാപിക്കപ്പെടുകയുള്ളൂ. അതായത് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്ന് തൻ്റെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞേ യെരുശലേമിൽ ദൈവാലയം പണിയപ്പെടുകയുള്ളൂ. ഒരു സമയം രണ്ട് ദൈവാലയങ്ങൾ പാടില്ല. കൂടാതെ വേറെയും ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതി മോശയ്ക്ക് നൽകിയ നിയമത്തിൻ്റെ കൽപ്പലകളും അഹരോൻ്റെ തളർത്തപടിയും മന്നായിട്ട് വയ്ക്കുന്ന പാത്രം ഉൾപ്പെടുന്ന യഹോവയുടെ പെട്ടകം അതിവിശുദ്ധ സ്ഥലത്ത് ഉള്ളതായി നാം മനസ്സിലാക്കി. ഇതുകൂടാതെ ദൈവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തെ മുക്കാൽ ടൺ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു തങ്ക വിളക്കും ഉണ്ടായിരുന്നു. യഹൂദന്മാർ ദൈവാലയം പണിതാൽ ഇവ രണ്ടും തലസ്ഥാനങ്ങളിൽ വരേണ്ടതുണ്ട്. എന്നാൽ അവ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. യഹോവയുടെ പെട്ടകം ദൈവാലയത്തിലെ കേന്ദ്ര വസ്തുവായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകത്തിൻ്റെ മുകളിലുള്ള കൃപാസനത്തിലാണ് യഹോവയുടെ തേജസ് ഇറങ്ങി വസിച്ചിരുന്നത്. പെട്ടകത്തെ അതിൻ്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കാതിരുന്നത് കൊണ്ട് വന്നു ഭവിച്ച നാശങ്ങളെക്കുറിച്ചും അപ്പോൾ തന്നെ അതിനെ ഭയഭക്തി ആദരവോടെ സമീപിച്ചപ്പോൾ കൈവന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും പഴയ നിയമ തിരുവെഴുത്തുകളിൽ നാം വായിക്കുന്നു. 1 ശമൂവേൽ 6:19, യോശുവ 3:15-17, യോശുവ 6:1-20, 1 ശമൂവേൽ 6:11. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നിയമപ്പെട്ടകം എന്ന ഭാഗം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം. സലോമോൻ രാജാവ് നിർമ്മിച്ച ദൈവാലയത്തിൽ യഹോവയുടെ പെട്ടകം തലസ്ഥാനത്ത് വെച്ചിരുന്നതായി 1 രാജാക്കന്മാർ 8:6-9, 2 ദിനവൃത്താന്തം 5:2-9, 2 ദിനവൃത്താന്തം 35:3 ഈ ഭാഗങ്ങളിൽ നാം വായിക്കുന്നു. ഈ പെട്ടകം എങ്ങനെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് അടുത്ത കാലത്തായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ശ്രദ്ധിക്കുക. ആരാധനക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ദൈവത്തിൻ്റെ അതേ മാതൃകയിൽ നിരവധി പെട്ടകങ്ങൾ ശലോമോൻ നിർമ്മിച്ചിരുന്നുവത്രേ. ശലോമോൻ്റെ ജ്ഞാനം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരുന്നതിനാൽ എത്യോപ്യയിൽ നിന്ന് ശേബരാജ്ഞി അവൻ്റെ ജ്ഞാനം കേൾപ്പാൻ വന്നതായി തിരുവെഴുത്തുകൾ കാണുന്നു. ശലോമോൻ അവളെയും തൻ്റെ ഭാര്യയായി സ്വീകരിച്ചുവെന്നും അവൾ തനിക്ക് ഒരു മകൻ ഉണ്ടായതായും പറയപ്പെടുന്നു. ഈ മകൻ പ്രായമായപ്പോൾ എത്യോപ്യയിലേക്ക് മടങ്ങുവാൻ താല്പര്യപ്പെട്ടു. യെരുശലേമിൽ നിന്നും വളരെ വിദൂരതയിലാണ് എത്യോപ്യ സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ വർഷം തോറും ഇത്രയും ദൂരം താണ്ടി തൻ്റെ മകൻ ആരാധനയ്ക്കായി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ശലോമോൻ താൻ നിർമ്മിച്ചിരുന്ന പെട്ടകത്തിൻ്റെ മോഡലുകൾ മാതൃകകളിൽ ഒന്ന് തൻ്റെ മകന് കൊടുക്കുവാൻ തീരുമാനിച്ച് യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഒപ്പം ചില റബിമാരെയും മകൻ്റെ കൂടെ വിടുവാൻ ശലോമോൻ തീരുമാനിച്ചു. എന്നാൽ അന്ന് രാത്രിയിൽ എല്ലാവരും വീഞ്ഞു കുടിച്ച് മത്തരായി അബോധാവസ്ഥയിലായിരുന്നപ്പോൾ തൻ്റെ മകനും റബിമാരും ചേർന്ന് ശലോമോൻ നിർമ്മിച്ച പെട്ടകം അവിടെ വെച്ചിട്ട് അതിന് പകരം മോശ നിർമ്മിച്ച സാക്ഷാൽ പെട്ടകവുമായി ആഫ്രിക്കയിലേക്ക് പോയി. ഈ പെട്ടകം ഇപ്പോൾ ആഫ്രിക്കയിലെ അക്ഷ എന്ന ചെറിയ പട്ടണത്തിലുള്ള സെൻറ് മേരീസ് ദൈവാലയത്തിൽ വളരെ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടു വരുന്നു. ദി എൻ എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക എന്ന ഗ്രന്ഥം ഈ വസ്തുത ശരിയാണെന്ന് പിന്താങ്ങുന്നു. ഇതുകൂടാതെ ഹെയ്ലി സലാസി ചക്രവർത്തിയുടെ പിൻഗാമിയും കാനഡയിൽ താമസിക്കുന്ന സ്റ്റീഫൻ മെല്ലിക് എന്ന മാന്യദേവവും ഈ വസ്തുത ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. പെട്ടകം സൂക്ഷിച്ചു വന്ന കെട്ടിടത്തിൽ ഒരിക്കൽ അഗ്നിബാധ ഉണ്ടായിരുന്നു. പിന്നീട് അതേ സ്ഥാനത്ത് തന്നെ കെട്ടിടം പുതുക്കിപ്പണിതുവെന്നും ഹെയ്ലി സലാസി ചക്രവർത്തിയുടെ കാലത്ത് ബ്രിട്ടീഷ് രാജ്ഞി 1965 അവിടെ സന്ദർശിച്ചതായും പറയപ്പെടുന്നു. അങ്ങനെ ആഫ്രിക്കയിൽ കുടിയേറിപ്പാർത്ത യഹൂദന്മാരെ കൂശ് എന്നറിയപ്പെടുന്നു. എബ്രായ ഭാഷയിൽ കൂശ് എന്ന പദത്തിൻ്റെ അർത്ഥം കറുത്തത് എന്നാണ്. ആഫ്രിക്കയിലെ എത്യോപ്യ കൂശ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൂശിൽ നിന്ന് തിരുമുൽക്കാഴ്ച വരുന്നതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അയ്യോ, കൂശിലെ നദികൾക്കരിയെ ചിറക് കിരുകിരുക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിന്മേൽ ദൂതന്മാരെ അയക്കുന്നതുമായ ദേശമേ, ദീർഘകായകന്മാരും മൃദു ചർമ്മികളുമായ ജാതി ആരംഭം മുതൽ ഇന്ന് വരെ ഭയങ്കരമായിരിക്കുന്ന ജാതി തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽക്കാഴ്ച കൊണ്ടുവരും. യെശയ്യാവിൻ്റെ പുസ്തകം 18:1-7. ആലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ കൂശിൽ നിന്നും തൻ്റെ ജനമായ കറുത്ത കൂട്ടരായ യഹൂദന്മാർ തിരുമുൽക്കാഴ്ചയുമായി യെരുശലേമിലേക്ക് വരുമെന്നും അതായിരിക്കും മേൽപ്പറഞ്ഞ പെട്ടകമെന്നും ഇസ്രായേലിലെ യഹൂദന്മാർ ബലമായി വിശ്വസിക്കുന്നു. തുറന്നുള്ള ഭാഗം വീണ്ടും തുറന്ന് ഇതിനെക്കുറിച്ച് അല്പകാര്യം കൂടെ പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.